ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ബഹ്റൈൻ ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജ്ജിതം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനും അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ കേസെടുത്ത് ഡൽഹി ക്രൈംബ്രാഞ്ച്. ലാൽഖില മെട്രോ സ്റ്റേഷൻ വീണ്ടും തുറന്നു. കേരളത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൃശ്ചിക പുലരി മുതൽ പൂജകൾ പുതിയ മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ. പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ പത്രമാധ്യമ ദിനം. ഇറ്റലിയിൽ ഇന്ന് നടക്കുന്ന എ ടി പി ടെന്നീസ് ഫൈനൽ പോരാട്ടത്തിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നറെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഹൈദരാബാദ് സന്ദർശിക്കും. ബേഗംപേട്ട് വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം ഫിലിം സിറ്റിയിൽ നടക്കുന്ന റാമോജി എക്സലൻസ് അവാർഡ് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഹരിയാനയിലെ ഫരീദാബാദിൽ നാളെ നടക്കുന്ന നോർത്തേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ, ഡൽഹി, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. 32-ാമത് നോർത്തേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനം, ജലം പങ്കിടൽ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിലവിലെ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളെക്കുറിച്ച് ഇരുവരും ആശയങ്ങൾ കൈമാറിയതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷനുമായ ചിരാഗ് പാസ്വാൻ, ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ സന്തോഷ് സുമൻ, എൻ ഡി എയിലെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ ഇന്നലെ പട്നയിൽ ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനൌപചാരിക ചർച്ചകളാണ് ഇന്നലെ നടന്നത്. ജെ ഡി യു വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ഝാ, കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് എന്നിവർ ഇന്നലെ ന്യൂഡൽഹിയിൽ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി. നാളെ ബീഹാർ മന്ത്രിസഭയുടെ അവസാന യോഗം ചേർന്ന് മന്ത്രിസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുമെന്നാണ് സൂചന. അതിനിടെ ജെ ഡി യുവിന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട 85 എം എൽ എമാരെയും പട്നയിലേക്ക് വിളിച്ചുവരുത്തി. നാളെ ചേരുന്ന ജെ ഡി യു നിയമസഭാ കക്ഷി യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ നിതീഷ് കുമാറിനെയും നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. എൻ ഡി എയിലെ 5 ഘടക കക്ഷികളും നിയമസഭാ കക്ഷി നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി പ്രത്യേകം യോഗങ്ങൾ ചേരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഡൽഹി ചുവപ്പുകോട്ട സ്ഫോടനവുമായി ബന്ധമുള്ളവർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ ഡൽഹി ക്രൈംബ്രാഞ്ച് 2 എഫ്ഐആറുകൾ ഫയൽ ചെയ്തു. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളിലാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ സർവകലാശാല ഓഫീസ് സന്ദർശിച്ച ഡൽഹി പോലീസ് ചില രേഖകൾ ആവശ്യപ്പെട്ടതായാണ് വിവരം. യു ജി സിയും നാഷണൽ അസസ്മെന്റ് ആന്റ് അക്രഡിറ്റേഷൻ കൌൺസിലും നടത്തിയ പരിശോധനകളിൽ സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ലാൽഖില മെട്രോ സ്റ്റേഷൻ വീണ്ടും യാത്രക്കാർക്കായി തുറന്നുകൊടുത്തതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പുകോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ചയുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ലാൽഖില മെട്രോ സ്റ്റേഷൻ അടച്ചിരുന്നു. ഇന്ന് ദേശീയ പത്രമാധ്യമ ദിനം. 1966 നവംബർ 16 പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സ്ഥാപിതമായത് മുതൽ സ്വതന്ത്രവും ധാർമ്മികവും ഉന്നത നിലവാരമുള്ളതുമായ പത്രപ്രവർത്തനം സാധ്യമാക്കുന്നതിനും ബാഹ്യ ഭീഷണികളിൽ നിന്നും മാധ്യമങ്ങളെ സംരക്ഷിക്കുന്നതിനുമായാണ് കൌൺസിലിന്റെ പ്രവർത്തനം. സ്വാതന്ത്ര്യ സമരസേനാനി കർത്താർ സിംഗ് സരഭയുടെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗദ്ദർ പാർട്ടിയിലൂടെ വിദേശത്തായിരുന്ന ഇന്ത്യക്കാരെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹം പ്രചോദിപ്പിച്ചതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. കർത്താർ സിംഗ് സരഭയുടെ ത്യാഗം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്ത്രപ്രധാന മേഖലയായ ദോക്ലാം, ചോല എന്നിവിടങ്ങൾ 15 ഡിസംബർ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുക്കുമെന്ന് സിക്കിം സിക്കിം സർക്കാർ ഇതാദ്യമായാണ് അതീവ സുരക്ഷ അതിർത്തി മേഖലകളിലേക്ക് സാധാരണ പൌരന്മാർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സന്ദർശനം ആരംഭിച്ചാൽ പ്രത്യേക നിർദ്ദേശങ്ങളോടെ പരിമിതമായ വാഹനങ്ങൾക്ക് മാത്രമാണ് സർക്കാർ അനുമതി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 90.42% പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്കായി പ്രത്യേക യജ്ഞം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ 42 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. ഈ മാസം 21 വരെയാണ് പത്രിക നൽകാനാവുക. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പെരുമാറ്റച്ചട്ടം കർശനമാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതം, വംശം, ജാതി, സമുദായം തുടങ്ങിയവയുടെ പേരിൽ സംഘർഷമോ ഭിന്നതയോ ഉണ്ടാക്കുകയോ വോട്ട് ചോദിക്കുകയോ ചെയ്യരുത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൈതാനം രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കോ റാലികൾക്കോ ഉപയോഗിക്കരുത്. പൊതുയോഗങ്ങളുടെ സ്ഥലവും സമയവും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണം. നാളെ വൃശ്ചികം 1 മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൈകിട്ട് 6 നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേകം നടക്കും. തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു തുടങ്ങി. പ്രത്യേക ദിനങ്ങളിലൊഴികെ നാളെ മുതൽ 90,000 പേർക്ക് ദർശനം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
സന്നിധാനം ശരണമുഖരിതമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18 പടി കയറാൻ തീർത്ഥാടകർക്ക് അനുമതി ലഭിക്കും. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് സന്നിധാനത്തും മാളികപ്പുറത്തും പൂജകൾ നടത്തുക. നാളെ മുതൽ രാവിലെ 3 നട തുറന്ന് ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ രാത്രി 11 വരെയും ദർശനം ലഭിക്കും. 6 സീസണുകളിലായി 3,000 പോലീസ് ഉദ്യോഗസ്ഥരും 100 നിരീക്ഷണ ക്യാമറകളും സുരക്ഷയൊരുക്കും.
പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. സന്ധ്യയ്ക്ക് 5-7 ഇടയ്ക്ക് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള തേരുമുട്ടിയിലാണ് 6 രഥങ്ങൾ മുഖാമുഖമെത്തുക. രണ്ടാം തേരുനാളായിരുന്ന ഇന്നലെ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതിയുടെ രഥാരോഹണം നടന്നു. ഇറ്റലിയിലെ ടൂറിനിൽ നടക്കുന്ന ATP ടെന്നീസ് ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ഈ വർഷത്തെ അൽക്കാരസിന്റെ 11 ഫൈനൽ മത്സരമാണിത്. ഇതോടെ 2013 റാഫേൽ നദാലിനു ശേഷം ATP ഫൈനലിലെത്തുന്ന ആദ്യ സ്പാനിഷ് കളിക്കാരനായി അദ്ദേഹം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബോക്സിംഗ് ലോകകപ്പ് ഫൈനലുകൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2 മത്സരങ്ങൾ ആരംഭിക്കുക. തുടർന്ന് വൈകുന്നേരം 6 ഉദ്ഘാടന ചടങ്ങ് നടക്കും. 18 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 130 ബോക്സർമാർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 20 വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3 ദിവസമായ ഇന്ന് ഇന്ത്യയുടെ 2 ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 32 റൺസ് എന്ന നിലയാണ്. ഇന്ത്യ 1 ഇന്നിംഗ്സിൽ 189 റൺസിന് പുറത്തായിരുന്നു. ഛത്തീസ്ഗഡിലെ സുഖമ ജില്ലയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് രാവിലെ മുതൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവയ്പ് ഉണ്ടായിരുന്നു. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷം. മലിനീകരണ തോത് അപകടകരമായ നിലയിലാണ്. വായു ഗുണനിലവാര സൂചിക ഇന്ന് 400 കടന്നതായി ഡൽഹി മലിനീകരണ നിയന്ത്രണ ബോർഡ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ബഹ്റൈൻ ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സാധ്യതകൾ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജിതം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനും അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ കേസെടുത്ത് ഡൽഹി ക്രൈംബ്രാഞ്ച്. ലാൽഖില മെട്രോ സ്റ്റേഷൻ വീണ്ടും തുറന്നു. കേരളത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൃശ്ചികപ്പുലരി മുതൽ പൂജകൾ പുതിയ മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ. പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ പത്രമാധ്യമ ദിനം. ഇറ്റലിയിൽ ഇന്ന് നടക്കുന്ന ATP ടെന്നീസ് ഫൈനൽ പോരാട്ടത്തിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നറെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.